Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
സ്പർശിക്കുന്നില്ല. ഞാനീ അപ്രിയെ സ്പർശിക്കുന്നില്ല. പക്ഷെ പ്രിയെ സ്പർശിക്കുന്നില്ല എന്നുള്ളത് അപ്രിയവും സ്പർശിക്കുന്നില്ല, പ്രിയവും സ്പർശിക്കുന്നില്ല. എന്തെങ്കിലും പ്രിയമായിരിക്കണം, എന്തെങ്കിലും അപ്രിയമായിരിക്കണം. ഈ രണ്ടും ഇല്ലെങ്കിൽ എന്താണ് സുഷുപ്തസ്ഥ? അത് സുഷുപ്തസ്ഥനെ പോലെ ഉറക്കം പോലെയാവും. പിന്നെ ഈ രണ്ടും ഇല്ലാത്ത അവസ്ഥ ഉറക്കമാണ്. ഉറക്കത്തെ കുറിച്ച് എന്താണ് ഇന്ദ്രൻ പറഞ്ഞത്? വിനാശമേവ ഇവിടെയെല്ലാം നശിക്കുന്നു. ഇത് നാശമായിട്ടാണ്, ഒന്നുമില്ലാത്ത ഒന്നായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പറയുന്ന അവസ്ഥ അതും ഇതുപോലെ തീവും അപ്രിയും ഇല്ലാത്ത സുഷുപ്തി പോലെ വിനാശം ഒന്നും അറിയാത്ത അവസ്ഥ, ഒന്നുമില്ലാത്ത അവസ്ഥ. സദൈവ ഹാപ്പി മുക്തനെ സംബന്ധിച്ച് അതുപോലെയാവും പറഞ്ഞല്ലോ. സുഷുപ്തിയെ ജീവഭാവം ഇല്ലാത്ത, ജീവപരഭേദമില്ലാത്ത അവസ്ഥയെ കാണിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നത് എല്ലാം നശിച്ച ഒന്നുമില്ലാത്ത ഒന്ന്. അതുപോലെ ആകും ഈ പറയുന്ന മുക്തി. വിനാശമേവ അതീതം, വിനാശം പോലെ ദോഷം, അങ്ങനെയുള്ള ധർമാധർമ്മ കാര്യവും ശരീരസംബന്ധവും പ്രിയാപ്രിയവും. ഇവിടെ പ്രിയാപ്രിയങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ ശരീര സംബന്ധിയായിട്ടുള്ള പുണ്യഭാവ കാര്യമാണ്. ഇതിന്റെ നിഷേധമാണ് ഇവിടെ പറയുന്നത്. അശരീരം എന്ന പ്രിയാപ്രിയ സ്പർശത എന്നാണ് അവിടെ എടുത്തു പറയുന്നത്. അശരീരം അശരീരനായവൻ, ശരീരത്തിൽ ഇരിക്കുന്നെങ്കിലും ശരീരമില്ലാത്തവനായി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രിയാപ്രിയങ്ങൾ ഉണ്ടെങ്കിലും പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാത്തവനായി, അല്ലെങ്കിൽ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ലാന്ന് സുഷുപ്തിയെ കുറിച്ച് പറയുന്ന എന്താണ്? അത് വിനാശത്തെ പ്രാപിച്ചു. അവിടെ പ്രിയാപ്രിയമില്ല, ശരീരവുമില്ല, എല്ലാം വിനാശത്തെ പ്രാപിച്ചിരിക്കുന്നു. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ ശരീരം പ്രിയാപ്രിയങ്ങൾ അതൊന്നും അവനെ സ്പർശിക്കുന്നില്ലെന്നാണ്. അതെങ്ങനെയുള്ള അഗമാനോർഹി സ്പർശസ്പർശീ കൃഷ്ണ പ്രകാശയോ സ്വഭാവഭൂതയോ അഗ്നസ്പർശീർവാഷ്ണപ്രകാശോ സ്വരൂപൂതസ്യാനന്ദ പ്രിയസേഹപൂഷേ. പ്രിയസ്പർശം അപ്രിയസ്പർശം, സ്പർശം എന്ന് പറയുന്നത് വന്നു പോകുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഉദാഹരണം പറഞ്ഞത് ശീതസ്പർശ ഉഷ്ണസ്പർശം. ശീതസ്പർശം അനുഭവപ്പെടുന്നു, ഉഷ്ണസ്പർശം അനുഭവപ്പെടുന്നു, ചൂടും തണുപ്പും അനുഭവപ്പെടുന്നു. അഗ്നിയുണ്ടെങ്കിൽ ഉഷ്ണം അനുഭവപ്പെടുന്നു, ഹിമം ഉണ്ടെങ്കിൽ ശീതം അനുഭവപ്പെടുന്നു, ഇല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ആകമാപായികളാണ്, വന്നു പോകുന്നവയാണ്. ഇത് ഇന്നത്തു അഗ്നേഹ ഉഷ്ണപ്രകാശയോ സ്വഭാവം, അഗ്നിയുടെ ഉഷ്ണവും പ്രകാശവും പോലെ അത് അഗ്നി തന്നെയാണ്. അഗ്നിക്ക് ചൂടിന്റെ സ്പർശം, ഹിമത്തിന് ശീതത്തിന്റെ സ്പർശം, എന്തുകൊണ്ട് അതിന്റെ സ്വഭാവമാണ്. രണ്ടും വ്യത്യാസമുണ്ട്. ശീതസ്പർശങ്ങൾ ആഗമാപാവിയായിരിക്കുന്ന ശീതസ്പർശങ്ങൾ അയാളെ ബാധിക്കുന്നില്ല. തഥാഗ്നേ സൗദർവാ ഉഷ്ണപ്രകാശവ സർവഭൂതസ്യ ആനന്ദസ്യ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ആനന്ദോ ബ്രഹ്മ ഇത്യാദി മഹാവിഭൂമിവ സുഖം ഇത്യുക്തത്വ. രണ്ടും തമ്മിൽ വ്യത്യാസം, സുഖദുഃഖങ്ങൾ തത്വജ്ഞനെ പ്രാപിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെന്താ തത്വജ്ഞാനത്തിന്റെ ഫലം? ഉറക്കം പോലെയാണ്, വിനാശമാണ്, അല്ല അവിടെ ഒന്നും അറിയുന്നില്ല. എന്തെങ്കിലും അറിഞ്ഞതായിട്ട് നമുക്ക് ഓർക്കാൻ കഴിയുന്നില്ല. സുഖത്തെ കുറിച്ചുള്ള അനുഭവം എന്താണ് ഒന്നും അറിഞ്ഞില്ല. ജാഗ്രത അതിനെ അങ്ങനെ സ്മരിക്കാൻ കഴിയുന്നില്ല. അതുപോലെയാണ് ഇവിടെ ഈ വന്നു പോകുന്ന സുഖദുഃഖങ്ങൾ അതവനെ സ്പർശിക്കുന്നില്ല. പക്ഷെ സവിതുഹുവ ഉഷ്ണപ്രകാശ സ്വരൂപൂതസ്യ ആനന്ദസ്യ പ്രിയസ്യ സ്നേഹപുരുഷ. അവൻ സ്വയം പ്രിയസ്വരൂപനാണ്, ആനന്ദസ്വരൂപനാണ്. അതിനെ നിഷേധിക്കുന്നില്ല. വന്നുപോകുന്ന സുഖദുഃഖങ്ങളെയാണ് നിഷേധിക്കുന്നത്. ഉദാഹരണം സവിതുഹ ഉഷ്ണപ്രകാശ സൂര്യന്റെ ഉഷ്ണം പോലെ, ചൂട് പോലെ, സൂര്യന്റെ പ്രകാശം പോലെ ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം അതിനെ നിഷേധിക്കുന്നില്ല. സ്നേഹ പ്രതിഷേധ. എന്തുകൊണ്ട് വിജ്ഞാനം ആനന്ദ ബ്രഹ്മ ശ്രുതി എന്ന് പറയുന്നത് വിജ്ഞാനമാണ് ആനന്ദമാണ് ആനന്ദോ ബ്രഹ്മ. ആനന്ദത്തെ നിഷേധിച്ചാൽ അത് ആത്മാവിനെ നിഷേധിക്കുകയാണ്, അതിനെ നിഷേധിക്കുന്നുണ്ട്. ഇവിടെയും പറഞ്ഞതാണ് ഭൂമ ഭൂമ അത് സുഖമാണ്. ഒരിക്കലും സുഹൃത്തിയെ കുറിച്ചുള്ള നമ്മുടെ ബോധം പോലെ സുഹൃത്തി എന്നുണ്ടാകുന്ന സുഹൃത്തി അകത്ത് ഇവിടെയല്ല. പ്രപഞ്ചാനുഭവം എല്ലാം അവിടെ നിലച്ചിരിക്കുന്നു. ഇതങ്ങനെയല്ല, പ്രപഞ്ചാനുഭവം ഉണ്ട്. പ്രപഞ്ചാനുഭവം ഉണ്ടായിരിക്കെ തന്നെ അവിടെ ക്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. പിന്നെ അവിടെ എന്താ ശേഷിക്കുന്നത്? അത് സ്വസ്വരൂപമായ ആനന്ദം, അനുഭവിക്കുന്ന ആനന്ദം, അനുഭവ വിഷയമായ ആനന്ദമല്ല. അങ്ങനെ പറയുമ്പോൾ വീണ്ടും സംശയമുണ്ട്. അന്നു ഭൂമി പ്രിയസേകത്വേ അസംവേദ്യത്വ സ്വരൂപേണ വ നിത്യസംവേദ്യത്വ നിർവിശേഷതേതി നേന്ദ്രസ്യ തതിഷ്ഠം നാഹദ്ധലയം സമ്പ്രത്യാത്മാനം ജനാത്യാഹമീരുമാനി ഭൂതാനി വിനാശമേ അപീതോ ഭൂതി നാഹം പ്രഭുഗ്യം പശ്യാമി. ഉറക്കം പോലെ ആകത്തല്ലേ വീണ്ടും. ഇവിടെ സുഷ്ടിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് പറയുന്നു. അത് സുഷുപ്തി എന്നോ അല്ലെങ്കിൽ സുഷുപ്തി പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുരുഷാർത്ഥമാകത്തില്ല. അന്ന് സുഷുപ്തി ഒരിക്കലും പുരുഷാർത്ഥമാകേണ്ട കാര്യമാണ്. പുരുഷൻ അർത്ഥിക്കുന്ന എന്തിനാണ്, ആഗ്രഹിക്കുന്ന എന്തിനാണ്, ഇതുവരെ നേടാത്തതിനാണ്, നേടാത്ത കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു. അപ്പൊ സുഷുപ്തി ആഗ്രഹിക്കേണ്ട കാര്യമില്ല, കാരണം അത് നിത്യ സിദ്ധമാണ്, അങ്ങനെ സഹജമാണ്. അതുകൊണ്ടാണ് അതിനുവേണ്ടി പരിശ്രമിക്കുക. സുഹൃത്തിക്ക് വേണ്ടി ആരും യാഗം ചെയ്യത്തില്ല, ജീവിക്കത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, മനസ്സോടെയൊക്കെ സുഹൃത്തി ഒഴിവാക്കാൻ ശ്രമിക്കും. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണോ അതാണ് പരമാർത്ഥം. അവിടെ ജീവൻ പരമാത്മാങ്ങളുടേക്ക് ഭവിക്കുന്നു, ജീവിതം നശിക്കുന്നു, ഇതെല്ലാം പറയുന്നു. അത് പുരുഷാർത്ഥമല്ല, പുരുഷൻ അർത്ഥിക്കുന്നതല്ല. എന്തുകൊണ്ട്? അത് സ്വരൂപസ്ഥിതിയാണ്. ഇവിടെ പറയുന്നു ആനന്ദം, അത് സ്വരൂപസ്ഥിതിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്ന ദോഷം എന്താണ്? ഭൂമിനഹ പ്രിയസ്യേകത്വേ, ആനന്ദം ഏകമായി. എന്റെ ആനന്ദം, നിന്റെ ആനന്ദം, ഞാൻ അനുഭവിക്കുന്ന ആനന്ദം, അങ്ങനെ ഒരു ആനന്ദവും ഞാനും വേറെ ഇല്ല. താൻ സ്വയം ആനന്ദ സ്വരൂപമായി താൻ മാത്രമേ ഉള്ളൂ. ഞാൻ, എൻ്റെ മനസ്സ്, എൻ്റെ കർണങ്ങൾ, എൻ്റെ അനുഭവം, ഇതിനോട് വേർതിരിക്കാൻ കഴിയും. സുഹൃത്തിയിൽ എന്തെങ്കിലും വേർതിരിക്കാൻ കഴിയും. ഞാൻ എൻ്റെ ഉറക്കം എന്നവിടെ പറയാൻ പറ്റും. ഞാൻ അവിടെ സുഖാനുഭവിക്കുന്നത് പറയാൻ പറ്റും. ഒന്നും അറിയുന്നില്ലെന്ന് പറയാൻ കഴിയുമെന്ന് അറിയിക്കുന്നു. അതിന്റെ സ്വഭാവം എന്താണ്? അസംവേദ്യം. ഇവിടെ പറയുന്ന പ്രിയം തന്റെ സ്വരൂപമാണ്, താൻ പ്രിയ സ്വരൂപനാണ്, താൻ ആനന്ദ സ്വരൂപനാണ് എന്ന് പറയുമ്പോൾ താൻ ഏകമാണെന്നും പറയണം. അദ്വയമാണെന്ന് പറയണമെങ്കിൽ പിന്നെ അവിടെ അനുഭവിക്കുന്നവൻ അനുഭവത്തിന് വിഷയം അങ്ങനെ ഒന്നില്ല, അസംവേദ്യമാവും. അസംവേദ്യം എന്ന് പറയുമ്പോൾ എന്താ എന്റെ താല്പര്യം? അത് ചോദിക്കുന്നത് സംവേദ്യമായിരിക്കുക എന്ന് വെച്ചാൽ അറിവിന് വിഷയമായി. ജീവൻ, ജീവന് ചൈതന്യം, ചൈതന്യത്തിന് വിഷയമായിരിക്കുന്ന സർവ അവന് സംവേദ്യമാണ്. ശരീരം സംവേദ്യമാണ്, മനസ്സ് സംവേദ്യമാണ്, പ്രാണൻ സംവേദ്യമാണ്, ബാക്കിയുമായ ശബ്ദസ്പർശ വിവരസ ബന്ധങ്ങളെല്ലാം സംവേദ്യം. എന്തുകൊണ്ടവിടെ ചൈതന്യം ബോധം അതായതുകൊണ്ട് ജീവിക്കും. അന്യമായ സർവവും സംവേദ്യമായിരിക്കുന്നു. അവന്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം. അത് ഏകമാണ്, അവിടെ ദ്വൈതമില്ല. ദ്വൈതമില്ലാത്തതുകൊണ്ടാണ് അവിടെ സംവേദ്യത വരത്തില്ല. ഇത് രണ്ടും പറയും, സംവേദ്യമാണ്. നിങ്ങൾ ഒന്ന് കഴിഞ്ഞാൽ ഒരു കല്ല് പോലെ തന്നെ, ഒരു കല്ലിനെ എടുത്ത് വയ്ക്കുന്നു, പുസ്തകത്തിൽ എടുത്ത് വയ്ക്കുന്നു. ഇതിനെല്ലാം നമ്മൾ ധരിക്കുന്ന എന്താണ്? ജഡമാണ്. നമ്മൾ ജഡമായി ധരിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അതിന് സംവേദ്യതയും. വേറൊരു ജീവനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല. താനൊരു ജീവനാണ്, തനിക്ക് സംവേദ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റ് ജീവന്മാരിലും ആ സംവേദ്യതയുണ്ട്. ശരീരാദികൾ അവർ ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇതിനെ സംബന്ധിച്ച് പറയാൻ പറ്റും, പുസ്തകത്തെ സംബന്ധിച്ച് അവിടെ സംവേദ്യതയില്ല. സംവേദ്യത ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താ? അത് ജഡമാകും. അതാണോ സംഭവിക്കുന്നത്? പറയുന്നു അതല്ല. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, എന്താണ് സ്വരൂപീണവ നിത്യസംവേദ്യത്വ നിർവിശേഷത. അസംവേദ്യമാണെന്ന് പറഞ്ഞാലും ശരി, പുസ്തകം ഒന്നിനെ അറിയില്ല, അത് നിർവിശേഷമാണ്. അതിന് മനസ്സില്ല, അതിന് വികല്പങ്ങളില്ല, അങ്ങനെ ആണെന്ന് നമ്മളതിനെ കരുതുകയാണ്. പുസ്തകത്തെക്കുറിച്ച് നമ്മൾ കരുതുന്നു, അതിന് മനസ്സില്ല, അതൊന്നിനെ ഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതാണ് നിർവിശേഷം. ജഡത്തിനാണ് വരുന്ന ആ നിർവിശേഷം. പക്ഷെ അതുപോലെ അല്ലല്ലോ ചൈതന്യം. ചൈതന്യം എന്ന് വെച്ചാൽ ബോധം. അത് സർവത്തെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ സർവത്തെയും ഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെയും ഗ്രഹിക്കണമല്ലോ. സ്വയം അത് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളതിനെ ഗ്രഹിക്കാൻ കഴിയുന്നത്. പ്രകാശ സ്വയം പ്രകാശ സ്വരൂപമായതുകൊണ്ടാണ് മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ നേരെ വിരുദ്ധ ബോഡിയിലേക്ക് പോകും, ജഡമായി പോകും, അന്ധതയായി പോകും. അന്ധത എന്താണ്? അത് സ്വയം പ്രകാശിപ്പിക്കുന്നില്ല, അതുകൊണ്ട് പ്രകാശിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ്? ഈ സംവേദ്യത തന്നിൽ തന്നെയുണ്ട്. താൻ സ്വയം സംവേദന സ്വരൂപമായിരിക്കുന്നു, ജ്ഞാനസ്വരൂപമായിരിക്കുന്നു, സർവത്തെയും പ്രകാശിപ്പിക്കുന്നു. സർവവും തനിക്ക് സംവേദ്യമായിരിക്കുന്നു. താൻ സ്വയം സംവേദന സ്വരൂപമായിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പരമാർത്ഥമാണ്. അങ്ങനെ സ്വയം സംവേദന സ്വരൂപമായിരിക്കുമ്പോൾ അതിന് മറ്റുള്ളതിനെ സംവേദ്യമാക്കണമെന്നില്ല. താൻ സ്വയം അറിവായിരിക്കുമ്പോൾ മറ്റുള്ളതിനെ അറിയണമെന്നില്ല. പക്ഷെ അവിടെ എന്ത് സംഭവിക്കും? നിർവിശേഷത. അതാണ് സുഷുപ്തി സംഭവിക്കുന്നത്. അവിടെ സ്വയം അറിവായിരിക്കുന്നു, തനിക്ക് നിഷേധിക്കാൻ വയ്യ. സ്വയം അറിവായിരിക്കുന്നു, സ്വയം അസ്ഥിതയായിരിക്കുന്നു, സ്വയം ആനന്ദമായിരിക്കുന്നു. പക്ഷെ അവിടെ സംവേദ്യമായിട്ടൊന്നുമില്ല, അതിനറിയാനൊന്നുമില്ല. അത് അറിവിന്റെ സ്വഭാവമാണ്. അറിയേണ്ടതായ എന്തെങ്കിലും മുമ്പിൽ പെട്ടുകഴിഞ്ഞാൽ അത് അറിയും. എന്തെങ്കിലും തന്റെ മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടതായി വന്നു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ ധർമ്മമാണ്, അത് പ്രകാശിപ്പിച്ചേ തീരും. തന്റെ മുമ്പിൽ ഒന്ന് വരിക, താൻ പ്രകാശിപ്പിക്കാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ടത് അതിന്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ എന്താ പ്രകാശം? അതുപോലെ അറിവിന്റെ മുമ്പിൽ എന്ത് പെട്ടാലും അത് അതിനെ പ്രകാശിപ്പിക്കും, അതതിന്റെ സ്വഭാവമാണ്. സുഹൃത്തിയിൽ എന്താണ്? അതിന്റെ മുമ്പിലൊന്നും പെടുന്നില്ല, അതെങ്ങനെയിരിക്കുന്നു? സുസംവേദ്യമായിരിക്കുന്നു. അത് കല്ലുപോലെയല്ല. കല്ലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവിടെ സുസംവേദ്യതയില്ല, പരസംവേദ്യതയില്ല. അറിവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പരസംവേദ്യതയില്ല, പക്ഷെ സുസംവേദ്യതയുണ്ട്. മറ്റൊന്നിനെയും അറിയാതെ സ്വയം അറിവായി മാത്രം ഇരിക്കും. അതാണ് നിർവിശേഷത. അതിനെ പറയാം നിർവിശേഷമായ അറിവ്, നിർവിശേഷമായ സത്ത, നിർവിശേഷമായ ആനന്ദം. ഇതാണ് മുക്തി എങ്കിൽ ഇതിനാരാഗ്രഹിക്കും? സുഷുപ്തി പോലെയല്ല. ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, ആഗ്രഹിക്കാതെ തന്നെ അത് പ്രാപ്തമാണ്. ഇന്ദ്രസ്യ തതിഷ്ഠം, ഇങ്ങനെ ഒരവസ്ഥ. എന്താണ്? നിത്യ സംവേദ്യമായതുകൊണ്ടുള്ള നിർവിശേഷത. അത് ഇന്ദ്രൻ ഇഷ്ടമില്ല, അത് ഇന്ദ്രൻ തുറന്നു പറഞ്ഞു. എന്താണ്? നാഹം സംപ്രത്യ ആത്മാനം ജാനാതി. അവിടെ ആത്മാവിനെ അറിയുന്നില്ലല്ലോ, എനിക്ക് വേണ്ട ആത്മജ്ഞാനമാണ്. സുഹൃത്തിയെ കുറിച്ച് ഇന്ദ്രൻ മുമ്പ് പറഞ്ഞതാണ്, ഇവിടെ ആത്മാവിനെ അറിയാൻ കഴിയുന്നില്ല. അവിടെ എന്താണ്? നിത്യ സംവേദ്യമായതുകൊണ്ടുള്ള നിർവിശേഷതയാണ്. അയമഹം അസ്മീതി ഇവിടെ അറിയുന്നുണ്ട് ഞാൻ. അത് ശരീരത്തിനായിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇവിടെ ഞാൻ അറിയുന്നുണ്ട് ഞാൻ. അവിടെ ഇല്ല, സുഹൃത്തിന്റെ അറിവ് അറിയുന്നുള്ളൂ, ഞാനൊന്നും അറിയുന്നില്ല. ഇവിടെ അഹംബോധമില്ല. എന്തുകൊണ്ട്? അവിടെ നിത്യ സംവേദ്യസ്ഥിതിയാണ്. ജാഗ്രതത്തിന്റെയും സ്വപ്നത്തിന്റെയൊക്കെ ആ സംവേദ്യതയുടെ ആധാരമാണ്. അതുകൊണ്ടാണ് അതിന് സർവകാരണമെന്ന് പറയുന്നത്. കാരണം ശരീരം അവിടെ അയമഹമസ്മിതാ, ഞാനിവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അത് പറഞ്ഞാലേ പോണർന്ന് ജാഗ്രതത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് പോയി. നോയ വൈമാനി ഭൂതാനി, അത് മാത്രമല്ല ഇതൊന്നും അവിടെ കാണുന്നില്ല. ശബ്ദസ്പർശമുണ്ടെന്ന് അന്യജീവന്മാർ, പ്രപഞ്ചം, ശരീരം, മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, ഇതൊന്നും അവിടെയില്ല. അതിനെയൊക്കെ സംബന്ധിച്ച് എന്ത് പറയുന്നു? വിനാശമേവ അപീതോ ഭവതി, എല്ലാത്തിനും വിനാശം സംഭവിച്ചിരിക്കുന്നു. ഏകത്വം, അദ്വിതീയ അവസ്ഥ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ അത് സുഹൃത്തി പോലെ നാഹമത്ര ഭോഗ്യം പശ്യാമി. ഇവിടെ എന്തുകൊണ്ട് എനിക്ക് യാതൊരു ഫലവും കാണുന്നില്ല? എന്തുകൊണ്ട് സംസാരം നിവൃത്തി ഉണ്ടാകുന്നില്ല? അവിടെ നിന്ന് വീണ്ടും ജാഗ്രതത്തിലേക്ക് വരേണ്ടി വരുന്നു, വീണ്ടും സംസാരത്തെ അനുഭവിക്കേണ്ടി വരുന്നു. അത് പുരുഷാർത്ഥമല്ല, ആർത്ഥിച്ച് നേടിയെടുക്കേണ്ടതല്ല. ഒരു സാധാരണ ജീവനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യമില്ല. പരിശ്രമിക്കാതെ കിട്ടുന്ന ഒന്നിനെന്തിനു പരിശ്രമിക്കുന്നു? പരിശ്രമിച്ച് നേടിയിട്ടും കൃതാർത്ഥതയില്ലെങ്കിൽ പിന്നെ അത് നേടിയിട്ടെന്താ കാര്യം? അവിടെ കൃതാർത്ഥത ഉണ്ടായിരിക്കും, പക്ഷേ ഇത് വേണ്ട ജാഗ്രതയിലല്ല. ആരും സുഹൃത്തി പരിശ്രമിക്കാറില്ല, സുഹൃത്തിക്ക് വേണ്ടി ആരും സുഹൃത്തി പരിശ്രമിക്കാറില്ല. പരിശ്രമങ്ങളെല്ലാം ജാഗ്രതത്തിലാണ്. ജാഗ്രതയിലെ പരിശ്രമം കൊണ്ട് ഇവിടെ ഒന്ന് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സുഹൃത്തി കൊണ്ട് എന്താ പറയുക? ഇവിടുത്തെ പരിശ്രമം കൊണ്ട് ഇവിടെ നേടണം. ഇവിടെ എന്തെങ്കിലും ഫലം ഉണ്ടാവണം. പക്ഷെ നാഹമത്ര ഭോഗ്യം പശ്യാമി, പക്ഷെ ഞാൻ ഒരു ഫലവും കാണുന്നില്ല. മറിച്ച് അവിടെ നിർവിശേഷതയാണ്. നിത്യ സംവേദ്യതയെന്ന് അംഗീകരിക്കാം, കാരണം എനിക്കതിനെ നിഷേധിക്കാൻ കഴിയും. ഞാൻ ഉറങ്ങില്ല, എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല, അത് പറയാൻ പറ്റത്തില്ല. അത് കേവല സംവേദന സ്വരൂപമാണ്. ആ സംവേദനം തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം അനുസ്യൂതമായിരിക്കുന്നത്. ആ സംവേദനത്തിനെയാണ് ജാഗ്രതത്തിൽ അഹം എന്ന് അനുസന്ധാനം ചെയ്യുന്നത്. സുഹൃത്തിയിലുണ്ടായിരുന്ന ആ പ്രിയം, ആനന്ദം, ഇവിടെ പറയുന്ന നിത്യ സംവേദ്യത, അത് ജാഗ്രതത്തിലേക്കും വരും. ജാഗ്രത വരുമ്പോൾ ഇതെല്ലാമായി മാറുന്നു. ഇവിടെ പ്രയോജനം ചെയ്യാത്ത ഒരു കാര്യത്തെ ഞാൻ എന്തിന്, എങ്ങനെ നേടണം, എന്തിനു നേടണം, എന്തിനു ചെയ്യുന്നു? തദ്ഹി ഇന്ദ്രസഹിഷ്ടം യദ്ഭൂതാനി ച ആത്മാനം ച ജാനാതി, എന്നുവെച്ചാൽ അപ്രിയം കിഞ്ചിത് വേത്തി സ സർവാംശ ലോകാനാപ്നോതി സർവാംശ കാമ ഏന ജ്ഞാനേന. ഇന്ദ്രൻ എന്തായിരിക്കും ഇഷ്ടപ്പെടുന്നത്? ഇവിടെ ഒരു വലിയ കാര്യം പറയുന്നു ആദ്യം. എന്താണ് ഒരുവന്റെ ഇഷ്ടം? എന്താണ് ഒരുവന്റെ ഹിതം എന്ന് വെച്ചാൽ എന്താണ് ഒരുവനെ സംബന്ധിച്ച് പരമാർത്ഥമായിരിക്കുന്നത്? രണ്ടും രണ്ടാണ്. നമ്മുടെ ഇഷ്ടങ്ങളല്ല പരമാർത്ഥം. ഇന്ദ്രൻ ഇഷ്ടമുള്ള എന്താണ്? ഭൂതാനിച്ച ആത്മാനിച്ച ജാനാതി എന്നുവെച്ച അപ്രിയം, നമ്മളുടെ തന്നെ ഇഷ്ടം പോലെയാണ്. ആത്മജ്ഞാനിയായിരിക്കണം, സർവാത്മഭാവത്തിലേക്ക്. ഇതിനെ കുറിച്ചുള്ള കുറെ സങ്കല്പങ്ങളാണ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. സ്വപ്നലോകത്തിലാണ് ഇന്ദ്രനും അതുപോലെ ഒരു സ്വപ്നത്തിൽ കഴിഞ്ഞാണ് ഈ ആത്മാപഹത പാത്മാ എന്ന് കേട്ടപ്പോൾ ഇന്ദ്രനും മനസ്സിൽ ചില ധാരണകളൊക്കെ ഉണ്ടായി. ആ ധാരണകളിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റാൻ ശ്രമിക്കുകയാണ്. തഥൈന്ദ്രശ്രേഷ്ഠം യദ്ഭൂതാനി ചാത്മാനം സജ്ജാന, എന്നുവെച്ചാൽ അപ്രിയം കിഞ്ചിത് വേത്തി, ഏതൊരു ജ്ഞാനമാണോ അങ്ങനൊരു ജ്ഞാനം, അതെന്ത് ചെയ്യുന്നു? സർവത്തെ അറിയുന്നുണ്ട്, തന്നെ അറിയുന്നുണ്ട്, സർവത്തെ അറിയുന്നു എന്ന് പറയുന്നതാണ് സർവാത്മഭാവം. അങ്ങനെ ഒരു ജ്ഞാനം, തന്നെ അറിയുന്നു, സർവത്തെ അറിയുന്നു, സർവത്തെയും താനായി അറിയുന്നു എന്ന് താൻ പറയുന്നു. എന്നിട്ട് അപ്രിയം കിഞ്ഞത് വ്യക്തി, അപ്രിയമായി ഒന്നും അറിയുന്നില്ല. എല്ലാത്തിനും ആത്മാവായി അറിഞ്ഞാൽ പിന്നെ ഇവിടെ അപ്രിയം, ദുഃഖമില്ല, ദുഃഖത്തെ അറിയുന്നില്ല, എല്ലാം പ്രിയം തന്നെ, എല്ലാം ആനന്ദം തന്നെ. എന്തുകൊണ്ട് താൻ ആനന്ദമാണ്? ആ ഒരറിവിൽ ആത്മബോധത്തിൽ സസർവാംശ ലോകാനാപ്നോതി, സർവലോകങ്ങളെയും പ്രാപിക്കുന്നു. അവൻ അപ്രാപ്യമായിട്ടൊന്നുമില്ല. നീരലോകവും പരലോകവും എല്ലാം ഉണ്ട്. സർവാംശക്കാമാൻ ഏന ജ്ഞാനേന, സർവകാമങ്ങളെയും അവൻ പ്രാപിച്ചിരിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള കാമങ്ങളെ പ്രാപിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ദ്രന് ഇഷ്ടമായിരിക്കുന്നത്. ഇന്ദ്രന്റെ സങ്കല്പങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇന്ദ്രനെ ഉപാസന ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സഗുണ വിദ്യ, സഗുണ ഉപാസന ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. അപ്പം നമുക്ക് ചെറിയ ജ്ഞാനമുണ്ട്, ഒരു വലിയ ജ്ഞാനം ഉണ്ടാകും. നശിക്കാത്ത ഒരു ജ്ഞാനം ഉണ്ടാവും. ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്.